ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ബഹിരാകാശ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ ബഹിരാകാശ ദിനത്തിൽ ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി. ഓൺലൈൻ ഗെയിമിംഗ് ബിൽ ഉൾപ്പെടെ പാർലമെന്റ് പാസാക്കിയ 5 ബില്ലുകൾക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം. ജി എസ് ടി കൌൺസിലിന്റെ 56-ാമത് യോഗം അടുത്ത മാസം 3-ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. കേരളത്തിൽ ഒരാൾക്കു കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തു. ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ ഇന്നലെയുണ്ടായ മേഘവിസ്ഫോടനത്തിൽ വ്യാപക നാശനഷ്ടം. 134-ാമത് ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഡയമണ്ട് ഹാർബർ എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. 2023 ആഗസ്റ്റ് 23-ന് ISRO ചന്ദ്രയാൻ 3 ദൌത്യത്തിലൂടെ വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് ദിനാചരണം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം ഇറക്കുന്ന ലോകത്തെ ആദ്യത്തെ രാജ്യവും ചന്ദ്രോപരിതലം സ്പർശിക്കുന്ന 4-ാമത്തെ രാജ്യവുമായി ഇന്ത്യ മാറി. ആര്യഭട്ട മുതൽ ഗഗൻയാൻ വരെ പ്രാചീന വിജ്ഞാനത്തിൽ നിന്ന് അനന്ത സാധ്യതയിലേക്ക് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ബഹിരാകാശ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബഹിരാകാശ മേഖലയിലെ ഇന്ത്യയുടെ പുരോഗതി സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ISRO സംഘടിപ്പിച്ച പരിപാടിയിൽ വീഡിയോ സന്ദേശം നൽകുകയായിരുന്നു പ്രധാനമന്ത്രി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ദേശീയ ബഹിരാകാശ ദിനം യുവാക്കൾക്കിടയിൽ ആവേശത്തിന്റെയും ആകർഷണത്തിന്റെയും അവസരമായി മാറിയെന്നും ഗഗൻയാൻ ദൌത്യം ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബഹിരാകാശ രംഗത്ത് രാജ്യം ഇതിനോടകം ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിച്ചതായും വരുംകാലങ്ങളിൽ ഇന്ത്യ സ്വന്തമായി ബഹിരാകാശ നിലയം നിർമ്മിക്കുമെന്നും ശ്രീ മോദി കൂട്ടിച്ചേർത്തു.
ആജ് ഹം ദേഖ് രഹേ ഹൈ ഇത്നേ കം സമയ മേ ഹി നാഷണൽ സ്പേസ് ഡേ ഹമാരെ യുവാവോ മേ ഉത്സാഹ ഓർ ആകർഷണ കാ അവസര ബൻ ഗയാ ഹൈ. അഭി ഭാരത് നേ ഇന്റർനാഷണൽ ഒളിമ്പിയാഡ് ഓൺ ആസ്ട്രോണോമി ആൻഡ് ആസ്ട്രോഫിസിക്സ്
ഓൺലൈൻ ഗെയിമിംഗ് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ബിൽ 2025-ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. പണം ഈടാക്കിയുള്ള ഓൺലൈൻ ഗെയിമിംഗ് സേവനങ്ങൾ, പരസ്യങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ വിലക്കുന്നതാണ് ബില്ല്. ആദായ നികുതി നിയമം 2025, നികുതി നിയമങ്ങൾ ഭേദഗതി 2025, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഭേദഗതി നിയമം 2025, ഖനി ധാതു വികസന നിയന്ത്രണ ഭേദഗതി നിയമം 2025, ഇന്ത്യൻ തുറമുഖ ബിൽ 2025 എന്നിവയ്ക്കും രാഷ്ട്രപതി അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ജപ്പാൻ ചൈന സന്ദർശനത്തിന് ഈ മാസം 29-ന് തുടക്കമാകും. 15-ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, സമ്പദ്വ്യവസ്ഥ, സാങ്കേതികവിദ്യ, നവീകരണം എന്നിവയുൾപ്പെടെ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള തന്ത്രപരവും ആഗോളവുമായ പങ്കാളിത്തം ചർച്ചയാകും. പര്യടനത്തിന്റെ 2-ാം പാദത്തിൽ പ്രധാനമന്ത്രി ഈ മാസം 31 മുതൽ അടുത്ത മാസം 1 വരെ ചൈന സന്ദർശിക്കും. തിയാൻജിനിൽ നടക്കാനിരിക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഉച്ചകോടിയുടെ ഭാഗമായി ശ്രീ മോദി നിരവധി ആഗോള നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. 17-ാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്ക് ലഭിച്ച 68 നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ നടന്നു. 46 സ്ഥാനാർത്ഥികളാണ് പത്രിക നൽകിയത്. 19 സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച 28 നാമനിർദ്ദേശ പത്രികകൾ തള്ളി. അടുത്ത മാസം 9-ാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ NDA സ്ഥാനാർത്ഥിയായും മുൻ സുപ്രീംകോടതി ജഡ്ജി B സുദർശൻ റെഡ്ഡി INDI സഖ്യ സ്ഥാനാർത്ഥിയായും മത്സരിക്കും. GST കൌൺസിലിന്റെ 56-ാമത് യോഗം അടുത്ത മാസം 3-4 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. കഴിഞ്ഞ വർഷം ഡിസംബറിൽ രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ നടന്ന GST കൌൺസിൽ യോഗത്തിൽ ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട് നിരവധി തീരുമാനങ്ങൾ എടുത്തിരുന്നു. മലപ്പുറം പാലക്കാട് ജില്ലകളിലെ യാത്രക്കാർക്ക് ആശ്വാസമായി നിലമ്പൂർ മെമു ഇന്ന് സർവ്വീസ് ആരംഭിക്കും. നിലമ്പൂരിലേക്കുള്ള ട്രെയിനിന്റെ ആദ്യ യാത്ര ഇന്ന് രാത്രി ഷൊർണൂരിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിൽ പ്രകൃതിദത്ത കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദേശീയ ദൌത്യത്തിന് തുടക്കം കുറിക്കും. കേന്ദ്രീകൃത പദ്ധതിയായി കഴിഞ്ഞ വർഷം നവംബറിൽ കേന്ദ്രമന്ത്രിസഭാ ദൌത്യത്തിന് അംഗീകാരം നൽകിയിരുന്നു. കേന്ദ്രത്തിന്റെ 1584 കോടി രൂപയും സംസ്ഥാനത്തിന്റെ 897 കോടി രൂപയുമാണ് പദ്ധതിയുടെ വിഹിതം. മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക, ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുക, കാലാവസ്ഥാ മാറ്റങ്ങളെ പ്രതിരോധിക്കുക തുടങ്ങിയവയാണ് ദൌത്യം ലക്ഷ്യമിടുന്നത്. ഇന്ത്യ തദ്ദേശീയമായി 5ാം തലമുറ യുദ്ധവിമാനങ്ങളും അവയുടെ എഞ്ചിനുകളും നിർമ്മിക്കുന്നതിനായുള്ള തയ്യാറെടുപ്പിലാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഫ്രഞ്ച് കമ്പനിയായ സഫ്രാനുമായി ചേർന്ന് രാജ്യത്ത് യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മാണം ആരംഭിക്കുമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. നവീകരണവും സാങ്കേതിക വികസനവും പ്രോത്സാഹിപ്പിച്ചും ആഭ്യന്തര കമ്പനികൾക്ക് അനുയോജ്യമായ വളർച്ചാ അന്തരീക്ഷം സൃഷ്ടിച്ചും ഇന്ത്യ ശക്തമായ ഒരു പ്രതിരോധ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
आज हम फिफ्थ जनरेशन एयरक्राफ्ट बनाने की दिशा में भी आगे कदम बढ़ा चुके हैं. हम एयरक्राफ्ट का इंजन भी भारत में ही बनाने की तरफ बढ़ चुके हैं. हम प्राइवेट सेक्टर को एक सुटेबल ग्रोथ एनवायरमेंट प्रदान कर रहे हैं. इसके अनुसार हमने स्ट्रेटेजिक पार्टनरशिप मॉडल के माध्यम से फाइटर प्लेन्स, हेलीकॉप्टर, टैंक और सबमरीन सहित मेगा डिफेंस प्रोग्राम के निर्माण के अवसर खोले हैं, जो आने वाले वर्षों में हमारी प्राइवेट कंपनीज को ग्लोबल जायंट्स बनाने में भी वो मदद करेंगे.
സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് ചികിത്സയിലുള്ള മലപ്പുറം കാപ്പിൽ സ്വദേശിനിയായ 55-കാരിക്കാണ് പുതുതായി രോഗം റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 6. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ജാഗ്രത ശക്തമാക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇന്ത്യയിൽ ടിക്ടോക്കിന്റെ നിരോധനം നീക്കാൻ യാതൊരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് കേന്ദ്രം. രാജ്യത്ത് ടിക്ടോക്കിന്റെ നിരോധനം നീക്കിയെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇന്ത്യയിൽ ഉപയോക്താക്കൾക്ക് ടിക്ടോക്കിന്റെ വെബ്സൈറ്റ് ഹോം പേജ് ഉപയോഗിക്കാൻ കഴിയുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് വിശദീകരണം. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ ഭാഗമായി കളമശ്ശേരിയിൽ ആരംഭിക്കുന്ന അദാനി ലോജിസ്റ്റിക്സ് പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 70 ഏക്കർ ഭൂമിയിൽ 13 ലക്ഷം ചതുരശ്ര അടിയിലധികം വിസ്തൃതിയിലാണ് സംയോജിത ലോജിസ്റ്റിക് പാർക്ക് സജ്ജമാവുക. പദ്ധതിയിലൂടെ 1000 കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് വിലയിരുത്തൽ. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ ഇന്നലെ രാത്രിയുണ്ടായ കനത്ത മഴയെ തുടർന്നുണ്ടായ മേഘവിസ്ഫോടനത്തിൽ വ്യാപക നാശനഷ്ടം. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കനത്ത മഴയെ തുടർന്ന് തരാളി തഹസിലിലെ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ സ്കൂളുകൾക്കും അംഗൻവാടികൾക്കും ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചു. അതേസമയം ഡെറാഡൂൺ, നൈനിറ്റാൾ, ബാഗേശ്വർ, പിത്തോർഗഡ് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 134ാമത് ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ ഇന്ന്. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഡയമണ്ട് ഹാർബർ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടും. വൈകിട്ട് 5:30 മത്സരം. ബൾഗേറിയയിലെ സമോകോവിൽ നടക്കുന്ന അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ കാജൽ ദോച്ചകന് സ്വർണം. വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ സാരികയും 50 കിലോഗ്രാം വിഭാഗത്തിൽ ശ്രുതിയും വെങ്കല മെഡൽ നേടി. ഇന്ത്യ ഇതുവരെ 2 സ്വർണം, 4 വെള്ളി, 3 വെങ്കലം ഉൾപ്പെടെ 9 മെഡലുകൾ നേടിയിട്ടുണ്ട്. തമിഴ്നാടിന്റെ മിക്ക ഭാഗങ്ങളിലും അടുത്ത 2 ദിവസത്തേക്ക് മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷ, പശ്ചിമബംഗാൾ തീരങ്ങളിൽ, വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം, റാണിപ്പേട്ട്, വെല്ലൂർ ജില്ലകളിൽ വ്യാപക മഴയും ഇടിമിന്നലും ഉണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 125ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്നീ ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, മൈ ഗവ് ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ ബഹിരാകാശ ദിനത്തിൽ ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി. ഓൺലൈൻ ഗെയിമിംഗ് ബിൽ ഉൾപ്പെടെ പാർലമെന്റ് പാസാക്കിയ 5 ബില്ലുകൾക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം. GST കൌൺസിലിന്റെ 56ാമത് യോഗം അടുത്ത മാസം 3 ന്യൂഡൽഹിയിൽ ആരംഭിക്കും. കേരളത്തിൽ ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തു. ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ ഇന്നലെയുണ്ടായ മേഘവിസ്ഫോടനത്തിൽ വ്യാപക നാശനഷ്ടം. 134ാമത് ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഡയമണ്ട് ഹാർബർ എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.